ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ സന്നിധാനത്തിൽ അവന്റെ വചനം പഠിക്കുവാനായിട്ട് ഇങ്ങനെ ദൈവം നമ്മൾക്ക് അവസരം നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാഥമികമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആണ് നമ്മുടെ ധ്യാന വിഷയം. എന്നാൽ നമുക്ക് പ്രാഥമികമായിട്ട് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം. ഈ വായിച്ച വേദഭാഗത്തിന്മേൽ ദൈവം ധാരാളമായ കൃപ പകരുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ 3 ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം സഭയോടുള്ള ബന്ധത്തിൽ എന്തായിരിക്കും എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം സഭയുടെ ഉൾപ്രാവണത്തെ കുറിച്ച് നാം ചിന്തിച്ചു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരും. നാം അവനിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളും സഭാഭേദമന്യെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനങ്ങളും അവനെ എതിരേൽപ്പാനായിട്ട് ആകാശത്തിലേക്ക് എടുക്കപ്പെടും. നാം അവനെ മധ്യാകാശത്തിൽ വെച്ച് കാണും. ആ പ്രത്യേക സംഭവത്തെയാണ് സഭയുടെ ഉൾപ്രാവണം എന്ന് പറയുന്നത്. എന്നാൽ നാം മധ്യാകാശത്തിൽ അവനെ കാണുമ്പോൾ പ്രത്യേക ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. അവൻ വരുന്നത് സ്വർഗത്തിൽ നിന്നും പ്രതിഫലവുമായിട്ടാണ്. ഓരോരുത്തർ ചെയ്തത് എന്താണ് നല്ലതായാലും തീയതാകിലും അതിന് തക്കമായ പ്രതിഫലം നൽകുവാനായിട്ട് പ്രതിഫലവുമായിട്ട് കർത്താവ് മധ്യാകാശത്തിലേക്ക് വരികയാണ്. അപ്പോൾ പ്രതിഫലം നൽകുന്ന ഒരു സ്ഥലമായിരിക്കും മധ്യാകാശം എന്ന് നാം കണ്ടു. അവിടെ ഒരുപക്ഷെ നാം പ്രവേശിക്കുന്നത് മനോഹരമായ ഒരു പട്ടണത്തിലാണ്. പുതിയ യെരുശലേമിൽ നാം പ്രവേശിക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ വെച്ചായിരിക്കും കർത്താവായ യേശുക്രിസ്തു തന്റെ സിംഹാസനം വെച്ച്, ക്രിസ്തുവിന്റെ ന്യായാസനം വെച്ചുകൊണ്ട് നമുക്ക് പ്രതിഫലം നൽകുവാൻ പോകുന്ന സ്ഥലം. അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചിന്താവിഷയം. പലവിധമായ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. നാം അന്ന് ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവ് നാം ചെയ്യുന്നതൊന്നും മറന്നു പോകുന്നില്ല. എല്ലാം അവൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവൻ നമുക്ക് പ്രതിഫലങ്ങൾ നൽകും. അതുകൊണ്ട് നമുക്ക് ജീവനുള്ള പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവിൽ പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതായിരുന്നു നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 3-ാമതായി ഇതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ 2 കാര്യങ്ങൾക്ക് ശേഷം സഭയുടെ ഉൾപ്രാവണവും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനും ശേഷം നടക്കുന്ന കാര്യമാണ്, ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. അതാണ് കുഞ്ഞാടിന്റെ കല്യാണം. നാം സാധാരണ പാടുകയും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് കുഞ്ഞാടിന്റെ കല്യാണം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ വലിയൊരു സംഭവത്തെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്ന വിഷയം. നാളെ ദൈവം അനുവദിക്കുന്ന വർഷം, കർത്താവ് അനുവദിക്കുന്ന വർഷം, കർത്താവിന്റെ വരവും അനുകാലിക സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. കർത്താവിന്റെ വരവ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കും? ഇന്നത്തെ ആനുകാലിക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നവയാണോ എന്ന് നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ദൈവം അനുവദിക്കുന്ന പക്ഷം വെള്ളിയാഴ്ച വരുവാൻ പോകുന്ന ലോകമഹായുദ്ധത്തെ കുറിച്ച് വിശദമായ വേദപുസ്തകം പറയുന്നുണ്ട്. അതിന്റേതായ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. 100 ആണ്ടുകൾക്ക് മുൻപേ എത്ര ഭംഗിയായി ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് നടക്കുവാൻ പോകുന്ന സംഭവത്തിൽ എവിടെയാണ് അത് ആരംഭിക്കുന്നത്, ഏതൊക്കെ വിധത്തിലുള്ള ആയുധങ്ങളായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്, എല്ലാം വിശദീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നും, സത്യമായ വചനത്തിൽ നിന്നും നമുക്കത് ഗ്രഹിക്കുവാൻ കഴിയും.
അതിനുശേഷം അതിന്റെ അന്ത്യത്തിൽ നമ്മുടെ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ഈ വിഷയങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന മനോഹരമായ വിഷയം നമ്മുടെ കർത്താവിന്റെ കുഞ്ഞാടിന്റെ കല്യാണം, നമ്മുടെ കർത്താവിന്റെ ആ വിവാഹ ദിവസത്തെ കുറിച്ചാണ്. നാം അവനോടുകൂടെ അവന്റെ കാന്തിയായിട്ട് അവന്റെ സന്നിധാനത്തിൽ നാം പ്രത്യക്ഷപ്പെടും. ഇതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, സർവ്വ മനുഷ്യർക്കും മാന്യമായ കാര്യമാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യമായ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ രൂക്ഷമായ പ്രശ്നം വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. വിവാഹം അഥവാ കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ റോമൻ സാമ്രാജ്യത്തെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് പല കാരണങ്ങൾ അത് തകരുവാനുണ്ട്. എന്നാൽ അതിന്റെ അതിപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് രേഖപ്പെടുത്തുന്നത്, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്, കുടുംബത്തിന്റെ തകർച്ചയായിരുന്നു. ഇന്ന് അമേരിക്ക തകരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അന്തർലീനമായിരിക്കുന്ന സത്യം അവിടുത്തെ കുടുംബങ്ങൾ തകരുന്നു, അതാണ് വാസ്തവം. കുടുംബങ്ങൾ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ ഒരു അടയാളമുണ്ട്. താൻ പറഞ്ഞു, നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെയാകും കർത്താവിന്റെ വരവിന്റെ കാലഘട്ടം എന്നാണ്. ഏകദേശം ആ കാലഘട്ടത്തിലേക്ക് നാം നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് ചുറ്റുപാടും നമുക്ക് നോക്കുമ്പോൾ കുടുംബങ്ങൾ തകർന്നു വീഴുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു, നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെയായിരിക്കും. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? അവർക്ക് കുടുംബങ്ങൾ തകർന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ പ്രിൻസിപ്പിള്, അവരുടെ സിദ്ധാന്തം ഒന്ന് മാത്രമായിരുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കൂ, അതല്ലേ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രിൻസിപ്പിൾ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇതിനുശേഷം ഒരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാതെ മനുഷ്യൻ മൃഗതുല്യനായി ജീവിക്കുകയാണ്. കുടുംബത്തെ കുറിച്ച് ചിന്തയില്ല, മക്കളെ കുറിച്ച് ചിന്തയില്ല, ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധി ആ ജനതമേൽ വന്നു. നോഹയുടെ തലമുറയെ ദൈവം ന്യായവിധിയാൽ മാറ്റി എന്ന് നാം കാണുന്നുണ്ട്. ലോത്തിന്റെ സന്ദർഭത്തിൽ നോക്കുമ്പോൾ സൊദോം ഗൊമോറയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൊദോം ഗൊമോറയിലെ പാപം ഭയാനകമായ പാപമായിരുന്നു. സ്വവർഗ വിവാഹമായിരുന്നു അവിടുത്തെ ഭയാനകമായ പാപം. ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാം ആ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്ന ദുഃഖകരമായ അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ കാലം പോലെ എന്റെ വരവിങ്ങിലാകുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കുന്നത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ഉഗ്രമായ ന്യായവിധി ലോത്തിന്റെ കാലഘട്ടത്തിൽ ദൈവം വിധിച്ചു. നമുക്കറിയാം സൊദോം ഗൊമോറ ദൈവത്തിന്റെ ഉഗ്രമായ ന്യായവിധിക്ക് വിധേയമായി തീർന്നു, നാശത്തിന് വിധേയമായി തീർന്നു, തീയാലത് നശിച്ചുപോയി. മധ്യപൂർവ്വ ദേശത്തേക്ക് കടന്നു പോകുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുമെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കടലുണ്ട്. ആ കടലിന്റെ പേരാണ് ചാവുകടൽ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും താണ സ്ഥലമാണ് ചാവുകടൽ. അവിടുത്തെ ഉപ്പ് വളരെയേറെ ഉള്ള ഒരു കടലാണ്. നീന്തു പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി, കാര്യം വെള്ളത്തിൽ താണുപോകുകയില്ല, പൊങ്ങിക്കിടക്കും. അത്രമാത്രം കട്ടിയുള്ള ഉപ്പാണ്, അത്രമാത്രം രാസം ഒരുപാടേ ഉള്ള ഉപ്പാണ്. ആ സ്ഥലം എന്താണ് കാണിക്കുന്നത്? ആ സ്ഥലം കാണിക്കുന്നത് പണ്ടുണ്ടായിരുന്ന സൊദോം ഗൊമോറയുടെ ചിത്രമാണ്. അവിടെയായിരുന്നു സൊദോം ഗൊമോറ എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്നും മനുഷ്യനെ സാക്ഷിയായിട്ട്, മൂകമായ സാക്ഷ്യം പറയുകയാണ്. ദൈവം പാപികളെ ശിക്ഷിക്കുന്നവനാണ്, അവൻ അധർമ്മത്തെ ശിക്ഷിക്കുന്നവനാണ്. ലോകത്തിന്റെ കാലത്ത് ദൈവം ശിക്ഷിച്ചു, ആ ശിക്ഷയുടെ ചിഹ്നമായിട്ട് ഇന്നും ചാവുകടൽ നിൽക്കുകയാണ്. എന്നാൽ മനുഷ്യൻ എത്ര കണ്ടാലും പഠിക്കാത്ത മനുഷ്യനാണ്. കഴിഞ്ഞ 20-25 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കറിയാം ലോകത്തെ ബാധിച്ച ഏറ്റവും മാരകമായ രോഗമാണ് എയ്ഡ്സ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് എയ്ഡ്സിന് വേണ്ടി, എയ്ഡ്സിന്റെ കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി കോടികൾ രാജ്യങ്ങൾ മുടക്കുകയാണ്. എയ്ഡ്സും HIV ഉത്ഭവിച്ചതിന് കാരണം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ കാരണം എന്താണ്? മനുഷ്യന്റെ അധാർമികത്വമാണ്, മനുഷ്യൻ ദൈവത്തെ കൂടാതെ ജീവിക്കുന്നതാണ്. സ്വവർഗ വിവാഹമാണ് അതിന്റെ അടിസ്ഥാന കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് കാരണം ദൈവത്തിന്റെ ഭയങ്കരമായ കോപമാണ്. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യന്റെ മേൽ ഉള്ളതിന്റെ സൂചനയാണ് എയ്ഡ്സും HIV. യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്, അവന്റെ കുടുംബങ്ങൾ തകരുകയാണ്. ദുഃഖമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2 മാസം മുൻപ് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണുമായിരിക്കും, ഇന്ത്യയിൽ പല മന്ത്രിമാരും സ്വവർഗ വിവാഹം നിയമ സാധ്യത ഉണ്ടാക്കണം, നിയമമായിട്ട് പാസ്സാക്കണമെന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതം തോന്നി, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ഒരു രാജ്യത്തെ ഈ വിഷയങ്ങളെ പരസ്യമായി ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും അത്ഭുതമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ 10 രാജ്യങ്ങൾ അത് നിയമമായി പാസാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളിൽ മുൻ പേജിൽ തന്നെ അവരുടെ ചിത്രങ്ങൾ വരുന്ന, അവരുടെ റിപ്പോർട്ടുകൾ വരികയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു കാര്യമാണ്, ഇതൊരു സൂചനയാണ്. കർത്താവ് പറഞ്ഞത് വ്യക്തമാണ്, പറഞ്ഞു മനുഷ്യപുത്രന്റെ നാൾ ലോത്തിനെ പോലെ, ലോത്തിന്റെ കാലഘട്ടം പോലെയാകും, നോഹയുടെ തലമുറ പോലെയാകും. അത് വ്യക്തമായി തീർന്നിരിക്കുകയാണ്. കുടുംബങ്ങൾ തകരുന്ന ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. കുടുംബങ്ങൾ ഭദ്രമാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ കുടുംബത്തിലൂടെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിന് മനോഹരമായ, ഏറ്റവും മനോഹരമായ ചിത്രം നമുക്ക് ഭാവിയിൽ കാണുവാൻ കഴിയും. കർത്താവും സഭയുമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം വായിക്കുമ്പോൾ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അതിന്റെ മാന്യതയ്ക്ക് കാരണം ദൈവമാണ് അത് സ്ഥാപിച്ചത്. മനുഷ്യന്റെ ഐഡിയ അല്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല വിവാഹം. ദൈവം അത് സ്ഥാപിച്ച നാൾ മുതൽ പിശാച് കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ തകർച്ച നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുടുംബം ഭദ്രമാകണമെങ്കിൽ നമ്മുടെ ജീവിതം ഭദ്രമായി തീരും. കുടുംബം ഭദ്രമാണെങ്കിൽ സമൂഹം ഭദ്രമായി തീരും. നമുക്ക് വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ക്രിസ്തു ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ, കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെയും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പ്രാഥമികമായിട്ട് പറയുകയാണ്. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നടക്കുന്ന വിശ്വാസികളുടെ വിവാഹം അത് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കുഞ്ഞാടിന്റെ കല്യാണത്തെയാണ്. ഇന്ന് കാണുന്ന വിവാഹങ്ങൾ നടക്കുവാൻ പോകുന്ന ആ വിവാഹത്തെ സൂചിപ്പിക്കുകയാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യത്തെ വിവാഹം നടത്തി. മനോഹരമായ തോട്ടത്തിന്റെ മധ്യേ ദൈവം നടത്തി. ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ നോക്കി, മനസ്സിലായി എല്ലാം നല്ലതാണ്, എന്നാൽ ഒരു കാര്യം മാത്രം നല്ലതല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നു നല്ല അല്ല എന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് അവന് തക്കതായ തുണയെ ഉണ്ടാക്കുവാനായി ദൈവം തീരുമാനിച്ചു. ദൈവമാണ് ആ വിവാഹം ഏദൻ തോട്ടത്തിൽ നടത്തിയത്. എന്നാൽ ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഥവാ കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗീയ സന്നിധിയിൽ ദൂതന്മാരുടെ മധ്യേ, വിശുദ്ധന്മാരുടെ, അനേകായിരം വിശുദ്ധന്മാരുടെ മധ്യേ ആ സ്വർഗ സന്നിധിയിൽ നടക്കുവാൻ പോവുകയാണ്. സഭയും ക്രിസ്തുവുമായിട്ടുള്ള വിവാഹം വളരെ വേഗത്തിൽ, അധികം താമസിയാതെ തന്നെ നടക്കുവാൻ പോകുന്ന സംഭവമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ വരുവാൻ പോകുന്ന കുഞ്ഞാടിന്റെ വിവാഹത്തിന്റെ ചിത്രമാണ്. ആ സത്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം അതിന് മാതൃകയായിട്ട്, കർത്താവിനും സഭയുമായിട്ടുള്ള ആ മാതൃകയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് നമുക്കറിയാം 3 പ്രധാനമായ ഘട്ടങ്ങളുണ്ട്, 3 സ്റ്റേജസ് ഉണ്ടതായിട്ട് കാണുവാൻ കഴിയും. 1, വിവാഹ നിശ്ചയമാണ്. 2, കല്യാണം അതായത് വെഡിംഗ്, യഥാർത്ഥത്തിൽ വിവാഹം നടക്കുന്ന ആ ദിവസം. 3, അതിനെ തുടർന്ന് നടക്കുന്ന വിവാഹ സദ്യ. വിവാഹത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ വളരെയേറെ വിശദീകരിച്ചിട്ടുണ്ട്. വിവാഹത്തെ കുറിച്ച് വളരെയേറെ പ്രാധാന്യം ദൈവവചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ആദ്യത്തെ കാര്യമാണ് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ? ഉണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ആ പ്രാധാന്യം വളരെയേറെ ലാഘവത്തോടുകൂടിയാണ് നാം ഈ നാളുകളിൽ കാണുന്നത്. എന്താണ് വിവാഹ നിശ്ചയം? വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ 2 കുടുംബങ്ങൾ തങ്ങളുടെ മക്കളുടെ പരസ്പര സമ്മതത്തോടുകൂടി അവർ കടന്നുവന്ന് തങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുവാൻ പോകുന്നുവെന്ന് അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ് വിവാഹ നിശ്ചയം. വിവാഹത്തിനായി നിശ്ചയിക്കപ്പെടുക. വിവാഹം ഇനി നടക്കുവാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ അതിനു മുൻപേ ഈ കാര്യങ്ങൾ 2 കുടുംബങ്ങൾ ചേർന്ന് അവർ തീരുമാനിക്കുന്നതാണ് വിവാഹ നിശ്ചയം. നമുക്കറിയാം ഈ വിവാഹ നിശ്ചയത്തിന്റെ ആവശ്യം എന്താണ്? ഈ അടുത്ത കാലങ്ങളിൽ പലരും ഉന്നയിക്കുന്ന ചോദ്യമാണ്, വിവാഹ നിശ്ചയം വേണോ? എന്റെ ഭവനത്തിൽ എന്റെ ബന്ധുവായ ഒരു ബന്ധു കടന്നു വന്നു. താൻ തന്റെ മകളുടെ വിവാഹത്തിന് എന്നെ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, വിവാഹം ഇത്രാന്തിയിൽ ഇത്ര മണിക്ക് വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വിവാഹ നിശ്ചയം എന്നായിരുന്നു? ഓ, അത് ഇതുവരെ ആയിട്ടില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല, വിവാഹം ഇത്ര. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം, ആ വിവാഹം നടക്കുന്നതിന് മുൻപ് അഥവാ 10 മണിക്ക് രാവിലെ വിവാഹ നിശ്ചയവും 12 മണിക്ക് വിവാഹവും നടക്കുന്നതായിരിക്കും. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഇതെന്താണ് ഇതിന്റെ കാര്യം? അതേ ദിവസം 10 മണിക്ക് വിവാഹ നിശ്ചയവും 12 മണിക്ക് വിവാഹവും നടക്കുവാൻ പോവുകയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, വിവാഹ നിശ്ചയത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. വിവാഹ നിശ്ചയത്തിന്റെ പ്രാധാന്യത എന്താണ്? വിവാഹ നിശ്ചയവും വിവാഹവും തമ്മിൽ ആവശ്യമായ അഥവാ മതിയായ ഒരു ഗ്യാപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വേദവചനം വ്യക്തമായിട്ട് പറയുന്നു, ലോകത്തിന്റെ നിയമം അത് വ്യക്തമായിട്ട് പറയുന്നു. വിവാഹത്തിന് മുൻപ് ഒരു പുരുഷനെയും സ്ത്രീയെയും മാനസികമായി അഥവാ അവർക്ക് അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്ഥിരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരിക്കലും പിരിയാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മണ്ണത്താലല്ലാത്ത മാറാത്ത ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം ആവശ്യമാണ്. അതുകൊണ്ട് എൻഗേജ്മെന്റും മാരേജും തമ്മിൽ ആ ഒരു ഗ്യാപ്പ് എന്തിനെന്ന് ചോദിച്ചാൽ, പെൺകുട്ടിയും അതുപോലെ തന്നെ വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷനും തങ്ങളെ തന്നെ മാനസികമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. മാനസികമായിട്ട് മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിലും അവരതിന് ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവരൊരു തങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയാണ് വിവാഹ നിശ്ചയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദാമിന്റെ വിവാഹത്തെ കുറിച്ച് തന്നെ നിന്ദിക്കാം. ദൈവം കണ്ടു, ആദാമിനെ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. എന്നിട്ട് ദൈവം എന്താണ് ചെയ്തത്? നമുക്കറിയാം, ആദാമിന്റെ മുൻപിലൂടെ അനേക മൃഗങ്ങളെ ദൈവം അയച്ചു. നമുക്ക് തോന്നുന്നു, എന്തിനാണ് മൃഗങ്ങളെ അയച്ചത്? ഈരണ്ടിരണ്ടായിട്ട് മൃഗങ്ങൾ പോവുകയാണ്. ആദാം ഈ മൃഗങ്ങളെ എല്ലാം നോക്കി. നാം വായിക്കുന്നു, ആദാം മൃഗങ്ങൾക്ക് പേരിട്ടു, അതെ അതിന് പേരായിത്തീരുന്നു, സമർത്ഥനായ മനുഷ്യൻ. ഞാൻ പറയുന്ന പോലെ ആദാമാണ് ആദ്യത്തെ സുവോളജിസ്റ്റ്. താൻ മൃഗങ്ങൾക്ക് പേരിടുകയാണ്. പേരിടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. നമുക്ക് ഒന്നോ രണ്ടോ കുട്ടികൾക്ക് തന്നെ നമ്മുടെ മക്കൾക്ക് പേരിടാൻ എത്രമാത്രം നാം ചിന്തിക്കാറുണ്ട്. ഇത് ആദാം എല്ലാ മൃഗങ്ങൾക്കും പേരിട്ടു. അവസാനം ആദാമിനൊരു കാര്യം മനസ്സിലായി, തന്റെ മനസ്സിലൊരു ആഗ്രഹം ജനിച്ചു, തന്റെ മനസ്സിലൊരു പ്രത്യേകമായ ഒരു പ്രിപ്പറേഷൻ നടന്നു. ഞാൻ മാത്രമേകനാണ്, സർവ്വ മൃഗങ്ങൾക്കും ഇണയായിട്ടുണ്ട്. വാസ്തവത്തിൽ ദൈവം അത് ചെയ്തത് ആദാമിന് വരുവാൻ പോകുന്ന വിവാഹത്തിനു വേണ്ടി തന്നെ ഒരുക്കുകയായിരുന്നു. ആ ഒരുക്കം എല്ലാവർക്കും ആവശ്യമാണ്. ഒരു വിവാഹത്തിന് മുൻപ് തന്നെ പെൺകുട്ടിയും ആ വിവാഹിതനാകുവാൻ പോകുന്ന പുരുഷനും അവർ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരുക്കത്തിന്റെ ആവശ്യമാണ് വിവാഹ നിശ്ചയം എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ഈ വിവാഹ നിശ്ചയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഹോശേയ പ്രവചനത്തിൽ നിന്നും 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ വിവാഹ നിശ്ചയത്തിന്റെ പ്രാധാന്യത ഒന്ന് നിങ്ങളുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ പ്രാധാന്യമാണ്, നിസ്സാരമായി കണക്കാക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞു നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ഹോശേയ 2:19-20 വാക്യം വായിക്കാം. എന്നാൽ അതിനു മുൻപായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 11:12 നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ വിവാഹ നിശ്ചയത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ 11:2 നമുക്ക് സുപരിചിതമായ വാക്യമാണ്, എങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുന്നത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വിവാഹ നിശ്ചയം കഴിഞ്ഞു, എന്നാൽ ഇനിയും വിവാഹം നടക്കുവാൻ പോവുകയാണ്. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് താൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മിതലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏകാഗ്രമായിട്ട് ഒരേ പുരുഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ത്രീ ആ പുരുഷനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പുരുഷനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ആ സ്നേഹത്തിൽ വളരുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇനി നോക്കരുത്. നിങ്ങൾക്കൊരു പുരുഷൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പുരുഷനെ മാത്രം ധ്യാനിക്കുക, മറ്റൊരു യേശുവിനെ പുറകെ പോകരുത്. യേശു ഒരുവൻ കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഹോശിയായിലേക്ക് വരാം. അവിടെ മൂന്ന് കാര്യങ്ങൾ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഹോശിയായുടെ പുസ്തകം 2:19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തതയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും.
ഈ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ വിവാഹ നിശ്ചയം എന്ന് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. വിവാഹം നിശ്ചയിക്കും, വിവാഹം നിശ്ചയിക്കും, വിവാഹം നിശ്ചയിക്കും. ആ ഓരോ കാര്യങ്ങളും നാം സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ വിവാഹ നിശ്ചയത്തിന്റെ ഉദ്ദേശം എന്താണ്, വിവാഹ നിശ്ചയം എത്രമാത്രം പ്രാധാന്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായി നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹ നിശ്ചയം വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിക്കും. സദാകാലത്തേക്കും, ഇറ്റ്സ് എ പെർമനന്റ് റിലേഷൻഷിപ്പ്. താൽക്കാലികമായ ഒരു ബന്ധമല്ല, പെർമനന്റ് ആയിട്ട് നടക്കുവാൻ പോകുന്ന, സ്ഥിരമായി നടക്കുവാൻ പോകുന്ന ഒരു ബന്ധത്തിന്റെ ആരംഭമാണ് വിവാഹ നിശ്ചയം. വിവാഹം താൽക്കാലികമല്ല, എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതല്ല. യാതൊരു വിധത്തിലും വേദപുസ്തകം ഡിവോഴ്സിനെ പരിഗണിക്കുന്നില്ല. യാതൊരു കാരണവശാലും വിവാഹമോചനം നടക്കുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. വ്യക്തമായി പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് വിവാഹം ഒരു സ്ഥായിയായ ബന്ധമാണ്, പെർമനന്റ് ആയിട്ടുള്ള ബന്ധമാണ്. ആ പെർമനന്റ് ആയിട്ടുള്ള ബന്ധത്തിന്റെ ആരംഭം കുറിക്കുന്നത് വിവാഹ നിശ്ചയത്തോടു കൂടിയാണ്. അങ്ങനെ വിവാഹ നിശ്ചയത്തിൽ നാം ഒരു വ്യക്തിയെ തീരുമാനിക്കുകയാണ്, ഈ വ്യക്തിയുമായിട്ട് ഞാൻ വിവാഹം കഴിക്കുവാൻ പോകുന്നു, ഈ ബന്ധം ഞാൻ സ്ഥിരമാകുവാൻ പോവുകയാണ്. ഞാനും ആ വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ സ്ഥിരമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. അതിനുള്ള പ്രിപ്പറേഷൻ, അതിനുള്ള ആരംഭമാണ് വിവാഹ നിശ്ചയം. രണ്ടാമത് ശ്രദ്ധിക്കുക, എന്താണ് പ്രവാചകൻ പറയുന്നത്? അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നീതിയോടെ, ന്യായത്തോടെ, ദയയോടെ, കരുണയോടുകൂടെ എന്നൊക്കെയാണ് പറയുന്നത്. അഥവാ പേഴ്സണൽ ആൻഡ് പ്രോഗ്രസീവ് റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ഒരു അഭേദ്യ ബന്ധമാണ് ഇതിൽ ആരംഭിക്കുന്നത്. വിവാഹ നിശ്ചയത്തിന് ശേഷം വ്യക്തിപരമായ മാനസികമായ അടുപ്പം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. യെരമ്യാ പ്രവചനം 2:2 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വിവാഹ നിശ്ചയത്തിലെ നാളിലെ പോലെയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, വിവാഹ നിശ്ചയം കഴിയുമ്പോഴാണ് സ്നേഹം ആരംഭിക്കുന്നത്, പരസ്പര സ്നേഹം ആരംഭിക്കുന്നത്. പലപ്പോഴും എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, സ്നേഹ വിവാഹം നല്ല ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞു, സ്നേഹം ഇല്ലെങ്കിൽ വിവാഹം കഴിക്കേ പാടില്ല. സ്നേഹ വിവാഹമാണ്, സ്നേഹം ആരംഭിക്കുന്നത് എപ്പോഴാണ്? വിവാഹ നിശ്ചയത്തിന്റെ ശേഷം, അതിന് മുൻപല്ല. വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അവിടെ പറയുന്നത് വിവാഹ നിശ്ചയത്തിലെ, വിവാഹ നാളിലെ സ്നേഹം, വിവാഹ നിശ്ചയം ചെയ്ത കാലത്തിലെ സ്നേഹം. ആ സ്നേഹം അനുദിനം വർദ്ധിച്ചു വരികയാണ് വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ടാണ് വിവാഹ നിശ്ചയം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നാം 1 പത്രോസ് 1:8 ഇങ്ങനെ വായിക്കുന്നു, നാം അവനെ കണ്ടിട്ടില്ല എങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. നാം അവനെ കണ്ടിട്ടില്ല, നമ്മുടെ പ്രിയനാഥൻ കർത്താവ് യേശു ക്രിസ്തുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. നാം അവനെ കണ്ടിട്ടില്ല, എന്നാൽ നാം അവനെ സ്നേഹിക്കുന്നു. അപ്പോൾ വിവാഹ നിശ്ചയം കഴിയുമ്പോഴാണ് സ്നേഹ പ്രകടനം ആരംഭിക്കേണ്ടത്, അഥവാ സ്നേഹം ആരംഭിക്കേണ്ടത്. പരസ്പരം കാണണമെന്നില്ല, അവർ പരസ്പരം ചിന്തിക്കുന്നവർ, മറ്റാരെയും അവർ ചിന്തിക്കുന്നില്ല, അവർ ഒരു വ്യക്തിയെ മാത്രം ചിന്തിക്കുന്നു. അവരെ കുറിച്ച് അവരെ ഓർക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്നേഹത്തിൽ വളരുവാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് വിവാഹ നിശ്ചയം. അതിനാണ് വേദപുസ്ത ഭാഷയിൽ പറഞ്ഞാൽ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ആ ആദ്യ സ്നേഹത്തിൽ നാം വളരേണ്ടത് ആവശ്യമാണ്. വിവാഹം കഴിഞ്ഞവർക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്കെല്ലാം അറിയാം ഇതിന്റെ പ്രാധാന്യം. ഏകദേശം 25 വർഷത്തിന് മുൻപ് എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായത് 1-2 മാസങ്ങളോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്യാപ്പിലെല്ലാം ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പരസ്പരം ചിന്തിക്കുന്നവരായിരുന്നു, പരസ്പരം ഓർക്കുന്നുണ്ടായിരുന്നു, പരസ്പരം സംസാരിച്ചില്ല. അന്നുള്ള ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പരസ്പരം ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ മാനസികമായിട്ട് ഞങ്ങൾ ആ വിവാഹത്തിന് വേണ്ടി ചിന്തിക്കുകയായിരുന്നു, സ്നേഹത്തിൽ വർദ്ധിക്കുകയായിരുന്നു. ഈ വിധത്തിൽ സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതാണ് വിവാഹ നിശ്ചയം. സ്നേഹത്തിൽ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാം അവനെ കണ്ടിട്ടില്ല എങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ഫോർ ദ പ്രിപ്പറേഷൻ, ഇറ്റ്സ് എ പേഴ്സണൽ ആൻഡ് എ പ്രോഗ്രസീവ് റിലേഷൻഷിപ്പ്. എന്ന് മാത്രമല്ല, ഹോശേയ പ്രവചനത്തിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് വരാം. 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹ നിശ്ചയിച്ചിരിക്കുന്നു. വിശ്വസ്തയോടെ, ഇറ്റ് ഷോസ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ദ മാരിഡ് ലൈഫ്. വിശ്വസ്തത കുടുംബജീവിതത്തിന്റെ മൂലക്കല്ലാണ്. വിശ്വസ്തയോടുകൂടി ഞാൻ വിശ്വസ്തയുടെ ആ കാര്യമാണ് ഈ വിവാഹ നിശ്ചയം പ്രഖ്യാപി. വിശ്വസ്തയോടുകൂടി ചെയ്യുക. ഇന്നത്തെ കുടുംബങ്ങളിൽ തകർച്ചയ്ക്ക് കാരണം പരസ്പര വിശ്വസ്തതയില്ല. ഭാര്യയും ഭർത്താവും അവിശ്വസ്തരായി ജീവിക്കുന്നു. അതാണ് കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. വിവാഹ നിശ്ചയം വിളിച്ചറിയിക്കുന്നത് നമ്മൾ വിശ്വസ്തരായി ജീവിക്കും, പരസ്പരം വിശ്വസ്തയോടുകൂടി കുടുംബജീവിതം നയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് വിവാഹ നിശ്ചയം. അപ്പോൾ വിവാഹ നിശ്ചയം വേദപുസ്തകം അനുസരിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് നിസ്സാരമായി കാണാവുന്നതല്ല. അത് തമ്മിൽ, അഥവാ പെൺകുട്ടിയും പുരുഷനും തമ്മിൽ അവരുടെ സ്നേഹബന്ധം, അവരുടെ മാനസികമായ വളർച്ച ഉണ്ടാകുവാൻ വേണ്ടി മതിയായ ഒരു കാലഘട്ടം, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ കുടുംബങ്ങൾ പലതും തകരുന്നതിന്റെ കാരണം, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഈ വിധത്തിലുള്ള വേദപുസ്തകത്തിന്റെ പ്രമാണത്തിൽ നിന്നും നാം തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ആവശ്യം ഇതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ പ്രമാണമനുസരിച്ച് വിവാഹത്തിന് വിടുക ആവശ്യമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ കുറിച്ചും മണവാട്ടിയെ കുറിച്ചും ചിന്തിക്കുക. അവരെ നാം കാണുന്നുണ്ട്, അവന്റെ സ്നേഹത്തിൽ നാം വളരുന്നു. എന്ന് മാത്രമല്ല, വിവാഹ നിശ്ചയം ചെയ്തതുകൊണ്ട് അവൻ കർത്താവ് പറയുകയുണ്ടായി, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? അവിടെ ഒരു സ്ഥലമൊരുക്കുവാൻ വേണ്ടി. സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും എന്നോട് ആയിരിക്കുവാൻ ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പോൾ ഒരു പുരുഷൻ വിവാഹ നിശ്ചയം ചെയ്തു കഴിയുമ്പോൾ തന്റെ ഏറ്റവും വലിയ ചിന്ത, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ എവിടെ താമസിക്കും? ഞാൻ അറിയാം, ഞാൻ ബോംബെ പട്ടണത്തിൽ നിന്നാണ് വരുന്നത്. ബോംബെ പട്ടണത്തിലെ ഏത് യുവാവിന്റെയും ഏറ്റവും വലിയ പ്രശ്നം താമസ സ്ഥലമാണ്. അവൻ ചിന്തിക്കുന്നത്, ഞാൻ വിവാഹം കഴിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കേണ്ടത്? അതുകൊണ്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ അവന്റെ ഏറ്റവും ചിന്ത അവൻ താമസിക്കുവാൻ, വിവാഹം കഴിഞ്ഞാൽ താമസിക്കുവാൻ ഒരു സ്ഥലമൊരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. മണവാളൻ സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. അവൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ നമ്മെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും വരും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, മണവാട്ടി എന്താണ് ചെയ്യുക, അഥവാ കാന്ത എന്താണ് ചെയ്യുക? വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാം, സ്ത്രീകളുടെ ഏറ്റവും വലിയ ചിന്ത, ഞാൻ കല്യാണത്തിന് വിവാഹത്തിന് ഏത് സാരിയാണ് ഉടുക്കുന്നത്, ഏതൊക്കെ കടകളിൽ പോകണം, ഇവിടെ പറഞ്ഞ പോലെ ഏത് കടകളിലാണ് ഏറ്റവും നല്ല സാരി കിട്ടുക, ഏറ്റവും നല്ല വസ്ത്രത്തോടുകൂടി അന്ന് അലങ്കരിക്കപ്പെടണം. അപ്പോൾ ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ചിന്ത. വേദപുസ്തകം അത് തന്നെയാണ് പറയുന്നത്. കർത്താവ് സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുവാൻ അവൾ ഏത് വസ്ത്രം ധരിക്കും. നാം വായിച്ച വേദഭാഗത്ത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 7 മുതലുള്ള 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കാന്ത സഭ വസ്ത്രധാരണ ശുഭ്രവും ശുഭ്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, വിശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വിവാഹത്തിന് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ വസ്ത്രം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? അവളുടെ നീതി പ്രവൃത്തികളാണ്. നാം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ വസ്ത്രമായി മാറുകയാണ്. അതുകൊണ്ട് കാന്തൻ നമുക്ക് സ്ഥലമൊരുക്കുന്നു, കാന്ത ഈ ഭൂമിയിൽ തനിക്ക് തന്നെ വസ്ത്രമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്രവൃത്തികൾ നടക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മനോഹരമായ ഒരു ഒരുക്കത്തിന്റെ സമയമാണ് ഇപ്പോൾ. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹ നിശ്ചയത്തിന് ശേഷം നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇനിയും വിവാഹത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. വിവാഹത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറഞ്ഞു, ഞാൻ ഒരുങ്ങുവാൻ പോവുകയാണ്, ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്, എന്നാൽ ഒരുക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം, എന്നാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മധ്യ അയക്കും എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 14:16-18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 16:16-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല.
16:13-14 വാക്യങ്ങൾ കൂടി വായിക്കാം. യോഹന്നാൻ 16:13-14.
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും.
ഇപ്പോൾ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഒരുക്കുന്നത്? പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുവാൻ പോകുന്ന കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കുകയാണ്. അവൻ ഒരുക്കാൻ വരുമ്പോൾ അവൻ തന്നെ കുറിച്ചൊന്നും പറയുന്നില്ല. ആരെ കുറിച്ചാണ് പറയുന്നത്? കർത്താവിനെ കുറിച്ചാണ് കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വെളിപ്പെടുത്തുന്നത്? നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരണം. അതാണ്, നാം അവനെ കണ്ടിട്ടില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മെ അവനെ വെളിപ്പെടുത്തുകയും അങ്ങനെ ആ വെളിപ്പാട് നാം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്താൽ കർത്താവിനോടുള്ള സ്നേഹം, അവന്റെ വരവിനോടുള്ള സ്നേഹം നാം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൃഷ്ടാന്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സംഭവങ്ങളുണ്ട്. എലിയാസാർ അബ്രഹാമിന്റെ മകനായ ഇസാക്കിന് ഒരു പെൺകുട്ടിയെ എടുക്കുവാനായി പോയത് നമുക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ എലിയാസാർ തന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. താൻ പറഞ്ഞത് ആരെ കുറിച്ചാ? ആ യജമാനന്റെ മകനെ കുറിച്ചാണ്. അവനെ കുറിച്ച്, അവൻ ധനികനാണ്, അവൻ ഏകപുത്രനാണ്, അവൻ സർവവും അവനുള്ളതാണ്, പിതാവിനുള്ളതെല്ലാം അവനുള്ളതാണ്. അങ്ങനെ ആ മകനെ കുറിച്ച്, ഇസഹാക്കിനെ കുറിച്ച് റബേക്കയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഈ വിധത്തിലുള്ള ശുശ്രൂഷയാണ്. പഴയ നിയമത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട്. മനോഹരമായ വേറൊരു ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എസ്തേറിന്റെ ഉദാഹരണം. എസ്തേർ ഒരു ദിവസം അഹശ്വേരോശ് രാജാവിന് മുൻപിൽ നിൽക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. അനേക സ്ത്രീകളുണ്ട്, എന്നാൽ ഈ സ്ത്രീ ഏറ്റവും ശോഭയുള്ളതായി അവൾക്ക് യോഗ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ദാസൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹേഗായി എന്ന് പറയുന്ന അന്തപുരത്തിലെ ആ പുരുഷൻ ഈ എസ്തേറിനോട് താല്പര്യം തോന്നി, അവൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു. വേദപുസ്തകം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, എസ്തേർ ഹഗായി ഹേഗായി പറഞ്ഞതുപോലെ അല്ലാതെ ഒന്നും ചെയ്തില്ല. അവൻ എന്തൊക്കെ പറയുന്നോ അതുപോലെ തന്നെ ചെയ്തു. ഒരു ദിവസം ഏകദേശം 1.5 വർഷത്തിന് ശേഷം എല്ലാ സൗന്ദര്യം വരുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരിക്കൽ രാജാവിന് മുൻപിൽ അവൾക്കറിയാൻ പ്രത്യക്ഷപ്പെടണം. അവൾ അന്ന് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഈ ഹേഗായിയോട് അഭിപ്രായം ചോദിച്ചു, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും അവൾ വാങ്ങിയില്ല, അവൾ കൊണ്ടുപോയില്ല, അവളുടേതായ സ്വന്തമായ ഒരു അഭിപ്രായമില്ലായിരുന്നു. അങ്ങനെ നാം വായിക്കുന്നു, അവൾ രാജാവിന്റെ മുൻപിൽ ചെന്നു. രാജാവിന് മുൻപിൽ ചെന്നപ്പോൾ അഹശ്വേരോശ് രാജാവ് അവളിൽ പ്രസാദിച്ചു എന്ന് നാം വായിക്കുന്നു. അവളുടെ സൗന്ദര്യത്തിൽ പ്രസാദിച്ചു, അവളെ അംഗീകരിച്ചു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വിധേയമായി നാം ജീവിച്ചാൽ ഒരിക്കൽ നാം രാജാവിന് മുൻപിൽ പ്രത്യക്ഷമാകും. അന്ന് നാം അവൻ നമ്മുടെ സൗന്ദര്യത്തിൽ പ്രസാദിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ഇന്ന് ചെയ്യേണ്ടത് ആ മണവാളന് വേണ്ടി, വരുവാൻ പോകുന്ന കാന്തിനു വേണ്ടി നാം ഒരുങ്ങുകയാണ് ആവശ്യമായിരിക്കേണ്ടത്. നാം അവന് വേണ്ടി ഒരുങ്ങാം ഈ ഭൂമിയിൽ. അതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ഒരുങ്ങാം. എന്നാൽ എത്രയ്ക്ക് ഒരുങ്ങിയാലും നമുക്കറിയാം ചെറിയ കുറവുകളൊക്കെ നമുക്കുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഒരു ദേവദാസനോട് പറഞ്ഞു, എനിക്ക് യാതൊരു ഊനവുമില്ലാത്ത യാതൊരു കുറവുമില്ലാത്ത ഒരു സഭയുടെ അംഗമായി തീരണം എന്ന് പറഞ്ഞു. ആ ദേവദാസൻ അല്പം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സഭ ഇതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാകപ്പിഴകൾ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ അഥവാ നിങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ഒരു സഭ കണ്ടാൽ നിങ്ങൾ അവിടെ ചേരാതിരിക്കുക എന്നല്ല കാര്യം, അത് നിങ്ങൾ ചേർന്നാൽ ചിലപ്പം അത് പാകപ്പഴയുള്ളതായി തീരും. അങ്ങനെ സഭകളിൽ നോക്കിയാൽ ഇന്ന് അല്പം അല്പം ന്യൂനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. സ്വാഭാവികമാണ്, നമുക്കറിയാം നാം ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുകയാണ്, അവനോട് അനുരൂപരായി തീരണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ സഭ പരിപൂർണതയോടുകൂടി യാതൊരു ഊനമില്ലാത്ത അവസ്ഥയിൽ എത്തുന്നത് എവിടെയാണെന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നായിരിക്കും കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അവൻ നമുക്ക് പ്രതിഫലങ്ങൾ നൽകുമ്പോൾ സഭ സമ്പൂർണമായിട്ട് തേജസ്സോടുകൂടി രൂപാന്തരപ്പെടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല ഒരുങ്ങുന്നത്, മധ്യാകാശത്തിലും ഒരു ഒരുക്കമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 5:26 26 വാക്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, കറ ചുളുക്കം യാതൊരുവിധമായ മാലിന്യവുമില്ലാതെ സഭ തേജസ്സോടെ വെളിപ്പെടും, അവന് തന്നെത്താൻ വെളിപ്പെടും. അന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വളരെ മനോഹരമായി വെളിപ്പെടുന്ന സന്ദർഭമാണ് ഈ പുത്തൻ യെരുശലേമിൽ അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മണവാട്ടിയെ ഒരുക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവളുടെ നീതിപ്രവർത്തികൾ കൊണ്ട് അവൾ മനോഹരമായ ശുഭ്രവും വിശുദ്ധവുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മണവാളന് മുൻപിൽ നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ കാണും. അപ്പോൾ ഭൂമിയിൽ മാത്രമല്ല ഒരുക്കപ്പെടുന്നത്, സ്വർഗത്തിൽ അഥവാ മധ്യാകാശത്തിൽ കർത്താവിന്റെ സന്നിധിയിലും സഭ ഒരുക്കപ്പെടും. ഇനി ഒരു ചോദ്യം ഉദിക്കുന്നത്, ഈ വിവാഹം എവിടെ വെച്ചായിരിക്കും നടക്കുക? നമുക്കറിയാം കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 19:11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്നും അവൻ വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ വിവാഹം കഴിഞ്ഞു, ഓൾറെഡി വിവാഹം കഴിഞ്ഞു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അവൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് വിവാഹം സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നടക്കും. ആദ്യത്തെ വിവാഹം നടത്തിയത് ദൈവമാണ്, ഏദൻ തോട്ടത്തിലാണ്, ഏദൻ പറുദീസയിൽ നടത്തിയ ആ വിവാഹം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ആനന്ദദായകമായ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുവാൻ പോകുന്ന സ്ഥലം സ്വർഗമാണ്. സ്വർഗത്തിൽ അനേകായിരം ദൈവദൂതന്മാരുടെ മധ്യേ നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വീണ്ടും വരാം. അവിടെ പറയുന്നത് ഹല്ലേലൂയ ശബ്ദത്തിന്റെ മുഖരിതമായ ശബ്ദത്തിന്റെ മധ്യേ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവും സഭയായ കാന്തയും തമ്മിലുള്ള വിവാഹം നടക്കുവാൻ പോവുകയാണ്. എത്ര മനോഹരമായ ഒരു സംഭവമായിരിക്കും അത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ വിവാഹം നടക്കുവാൻ പോകുന്നത് എപ്പോഴാണ് എന്ന്. ഒന്ന്, അത് സഭയുടെ ഉത്പ്രാപനത്തിന് ശേഷവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും മധ്യേ ഈ വിവാഹം നടക്കും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഈ വിവാഹം സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നടക്കും എന്ന് മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ഉൾപ്രാപണത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും മധ്യേ കുഞ്ഞാടിന്റെ കല്യാണം നടക്കും. ഇത് നമ്മുടെ സ്വാഭാവികമായ ജിജ്ഞാസ നമുക്കുണ്ട്. ഈ വിവാഹത്തെ ആരൊക്കെയാണ് സംബന്ധിക്കുക? ഈ വിവാഹത്തിൽ സംബന്ധിക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകം 19:10 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, അവിടെ അനേകായിരം ദൂതന്മാർ സ്വർഗീയ ദൂതന്മാരുടെ മധ്യേ ഹല്ലേലൂയ ഗീതത്തിന്റെ മധ്യേ ഈ മനോഹരമായ വിവാഹം നടക്കും എന്ന് മാത്രമല്ല ന്യായമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്നത് പഴയ നിയമ വിശുദ്ധന്മാർ ഈ വിവാഹത്തിൽ സംബന്ധിക്കുമെന്ന് ന്യായമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നാം അറിയാം ഇന്ന് മരിക്കുന്നവർ വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെയാണ്. പഴയ നിയമ വിശുദ്ധന്മാരും മരിച്ച കർത്താവിനോട് കൂടെയാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് കൂടെയായിരിക്കുന്ന ഈ പഴയ നിയമ വിശുദ്ധന്മാരും ഈ വിവാഹത്തിൽ സംബന്ധിക്കും, ആത്മീയ അവസ്ഥയിൽ സംബന്ധിക്കുമെന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. വിചിന്തനം ചെയ്യാവുന്ന കാര്യമാണ്. പത്തൊൻപതാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചായിരിക്കാം ആ സൂചന നൽകുന്നത്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരുടെയും ദൂത സ്വർഗീയ ദൂതഗണത്തിന്റെയും മധ്യേ കുഞ്ഞാടിന്റെ വിവാഹം നടക്കും. കർത്താവായ യേശുക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമാണ്. ശോഭാപരിപൂർണയായി മണവാളന്റെ വലത്തുഭാഗത്ത് അവൻ നിൽക്കും. ഓ എത്ര മനോഹരമായ ഒരു ദിവസമായിരിക്കും അത്. ആ വിവാഹം മനോഹരമായ വിവാഹമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിവാഹം അതായിരിക്കും. ദൈവം നടത്തുന്ന തന്റെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹപ്രകാരം തന്റെ മകനെ, ഏകജാതനായ മകനെ, മനോഹരമായ ഒരു കാന്തയെ ഒരുക്കി, തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കാന്തയെ ഒരുക്കി തന്റെ പുത്രന്റെ മുമ്പിൽ തേജസ്സോടുകൂടി നിർത്തുന്ന മനോഹരമായ ഒരു ദിവസമായിരിക്കും അത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നാം വരികയാണ്. മൂന്നാമത് എന്താണ് പറയുന്നത്? വിവാഹത്തോടുള്ള ബന്ധത്തിൽ വിവാഹ സദ്യയാണ്. ഈ വിവാഹത്തിനും വിവാഹ സദ്യയുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഈ സദ്യ എവിടെ വെച്ചായിരിക്കും നടക്കുക? വേദപുസ്തക പണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ കർത്താവ് മഹത്വത്തിൽ വീണ്ടും ഒലിവുമലയ്ക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്റെ വിവാഹ സദ്യ നടക്കും എന്നാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. വേദപണ്ഡിതാക്കൾ ഈ വിധത്തിൽ പറയുന്നു, ഒരുപക്ഷെ ആയിരം ആണ്ട് കർത്താവ് വാഴുവാൻ പോകുന്ന, രണ്ട് രാജ്യം സ്ഥാപിച്ച് വാഴുവാൻ പോകുന്ന ആ മനോഹരമായ ആയിരം ആണ്ട് സദ്യയുടെ ഒരു ആരംഭം തന്നെയായിരിക്കും, അഥവാ ആ സദ്യയുടെ അനുഭവമായിരിക്കും അവിടെ ഉണ്ടാകുക. വിവാഹ സദ്യയിൽ കർത്താവ് ഈ ഭൂമിയിൽ തന്റെ കാന്തിയുമായിട്ട് വന്ന് വിവാഹ സദ്യ നടത്തും. അടുത്ത ചോദ്യം, ഈ വിവാഹ സദ്യയിൽ ആരൊക്കെയായിരിക്കും ക്ഷണിക്കപ്പെടുക? നമുക്കറിയാം വിവാഹ സദ്യക്ക് നാം ആരെ വിളിക്കുക? സാധാരണ നമ്മുടെ സ്നേഹിതന്മാരെയാണ് വിവാഹ സദ്യക്ക് വിളിക്കുക. ഇവിടെയും സ്നേഹിതന്മാരെയാണ് വിളിക്കുന്നത്. ആരാണ് ദൈവത്തിന്റെ സ്നേഹിതന്മാർ? അബ്രഹാമിനെ ദൈവം തന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 3:39 യോഹന്നാൻ പറയുമ്പോൾ താൻ മണവാളന്റെ സ്നേഹിതനാണ് എന്ന് യോഹന്നാൻ പറയുന്നു. ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പഴയ നിയമ വിശുദ്ധന്മാർ മണവാളന്റെ സ്നേഹിതന്മാരാണ്. അവർ വിവാഹത്തിൽ സംബന്ധിക്കും എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരുടെ സാന്നിധ്യം ഈ വിവാഹ സദ്യയിൽ ഉണ്ടാകും. അത് മാത്രമല്ല, മഹോപദ്രവ കാലത്ത് സുവിശേഷം അറിയിക്കുകയും അനേകർ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അവർ കർത്താവിന്റെ വരവെങ്കൽ പുനരുത്ഥാനം പ്രാപിക്കും. അങ്ങനെ പുനരുത്ഥാനം പ്രാപിച്ച മഹോപദ്ര കാലഘട്ടത്തിൽ മരിച്ച വിശുദ്ധന്മാരും ഈ സദ്യയിൽ പങ്കുകൊള്ളും. പോരാ, അവർ മാത്രമല്ല, മഹോപദ്ര കാലത്ത് രക്ഷിക്കപ്പെടുന്ന ഇസ്രയേലും, ജീവനോട് ശേഷിച്ച് രക്ഷിക്കപ്പെടുന്ന ഇസ്രയേലും, കോടാനുകോടി ജാതികൾ അന്ന് രക്ഷിക്കപ്പെടും. ആ ജാതികളും ഈ സദ്യക്ക് ഉണ്ടാകും. പിതാവ് വളരെയേറെ ആനന്ദത്തോടുകൂടി തന്റെ പുത്രന്റെ വിവാഹ സദ്യ ഈ ഭൂമിയിൽ മനോഹരമായി നടത്തും, ഏറ്റവും ആഡംബരമായി നടത്തും. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി ഭൂമി മാറി പോവാൻ പോവുകയാണ്. ഈ വിവാഹം മനോഹരമായ വിവാഹമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിവാഹം നടക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ ഈ പ്രപഞ്ചത്തിൽ, അഥവാ ഇന്നത്തെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിവാഹം അതായിരിക്കും. ഈ യൂണിവേഴ്സിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ വിവാഹം അതായിരിക്കും. എന്നാൽ നിനക്ക് ഈ വിവാഹത്തിലുള്ള പങ്കെന്താണ്? നീ വിവാഹത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ? ബന്ധപ്പെടണമെങ്കിൽ ഇന്ന് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 22 ഒരു രാജാവ് തന്റെ പുത്രന് വേണ്ടി, തന്റെ പുത്രന്റെ വിവാഹത്തിന് വേണ്ടി സദ്യ ഒരുക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ക്ഷണക്കത്തുകൾ അയച്ചു, അനേകരെ വിളിച്ചു. എന്നാൽ വിളിച്ചവർ ഓരോ ഒഴിവൊഴിവ് പറഞ്ഞുപോയി. ഒരുവൻ വയലിൽ പോയി, വേറൊരുവൻ വ്യാപാരത്തിന് പോയി. അവർക്കെല്ലാം ഒഴിവൊഴിവുണ്ടായിരുന്നു. ഈ വിവാഹത്തിന് വരുവാൻ സാധ്യതയില്ലായിരുന്നു. രാജാവ് കോപിതനായി. അവൻ വഴിത്തെരുവിൽ നിന്നും ആൾക്കാരെ വിളിച്ചു. തന്റെ വിവാഹ സദ്യയിൽ എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഇനി യാതൊന്നും ആവശ്യമില്ല. വിവാഹ സദ്യ ഒരുക്കിയിരിക്കുകയാണ്. അതിൽ വന്ന് സംബന്ധിച്ചാൽ മാത്രം മതി. അനേകരെ വിളിച്ചു, അനേകർ വന്നു. വിവാഹ ആ വിരുന്നശാല നിറഞ്ഞതായിട്ട് നാം കാണുന്നു. ഇന്ന് ഈ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ കർത്താവിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കുക. ഇന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം വിവാഹ സദ്യയ്ക്ക് മാത്രമല്ല, നിങ്ങൾ ആ കാന്തിയുടെ ഭാഗമായി തീരുകയാണ്. നിങ്ങൾ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുവാൻ പോവുകയാണ്, സഭയുടെ അംഗമായി തീരുകയാണ്. എത്രമാത്രം ഉന്നതമായ ഭാഗ്യമാണ് ലഭിക്കുവാൻ പോകുന്നത്. ഈ ഭാഗ്യപദവിക്ക് ഒരു കാര്യം ആവശ്യമാണ്. ഈ രാജാവ് വിളിച്ച സദ്യയിൽ ഒരു മിടുക്കനുണ്ടായിരുന്നു, സാമർഥ്യമുള്ള ഒരു മിടുക്കൻ. ഈ രാജാവ് നോക്കുവാൻ വന്നു, സദ്യ സന്ദർഭം നോക്കുവാൻ വന്നപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരു പുരുഷനെ കണ്ടു. ഈ കല്യാണ സദ്യയിൽ വരണമെങ്കിൽ രാജാവിന്റെ പ്രമാണം നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമാണ്. കല്യാണ സദ്യയിൽ കല്യാണ വസ്ത്രം ആവശ്യമാണ്. നീതി എന്ന വസ്ത്രം അവൻ നൽകുന്നതാണ്, നിങ്ങളുടെ പ്രവൃത്തികളല്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു മാർഗവുമില്ല. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല എന്ന് അത് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളെ കറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ, നിങ്ങൾ ഈ വിവാഹത്തിന്റെ ഭാഗമായി തീരും. പ്രിയ സ്നേഹിതരെ, കർത്താവ് വീണ്ടും വരുന്നു. കുഞ്ഞാടിന്റെ കല്യാണം ഏറ്റവും വേഗം സംഭവിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസികളായ നാം നമ്മെ തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ശുഭ്രവസ്ത്രമായിട്ട് മനോഹരമായ പ്രവൃത്തികളാൽ നമ്മെ തന്നെ അലങ്കരിക്കുവാൻ നാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. എന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപിയായി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ തീരുമാനിക്കുക. ഇതൊരു മതമാറ്റമല്ല. ഞങ്ങൾ മതത്തെ കുറിച്ചല്ല പറയുന്നത്, ഞങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ വീണ്ടും വരുന്നു, തീർച്ചയായിട്ടും വരും. നാളെ നമുക്ക് ശ്രദ്ധിക്കാം, ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് നാം അതിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നാണ്. കർത്താവിന്റെ വരവിന് സമീപത്ത് നാം ആയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നിങ്ങൾക്ക് മതം മാറ്റമല്ല ആവശ്യം, മനം മാറ്റമാണ് ആവശ്യം. നിങ്ങളുടെ മനസ്സിന് മാറ്റമുണ്ടാകേണ്ട ആവശ്യമാണ്. അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നീതി എന്ന വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ നീതിമാനായി പ്രഖ്യാപിക്കും. അവന്റെ പുത്രന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക്, ഈ കല്യാണത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഹല്ലേലൂയ. ഗീതങ്ങളുടെ മധ്യേ ആ വിവാഹം നടക്കുവാൻ പോവുകയാണ്. ആ വിവാഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിതാ വേഗം വരുന്നു. അവന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ.